കൊമാല സന്തോഷച്ചിക്കാനം. കഥ 2, പേജ് 19. ഒരു പരാതി എഴുത്തുകാരൻ്റെ മാനസിക സംഘർഷങ്ങൾ. ഉച്ചമയക്കത്തിനിടയിലാണ് മൊബൈൽ ശബ്ദിച്ചത്. ഊണ് കഴിച്ച് 10 മിനിറ്റ് കണ്ണടയ്ക്കുന്നതിനിടയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനോളം ഈർഷ്യയുള്ള കാര്യം എനിക്ക് വേറെയില്ല. പക്ഷേ ഈ മൊബൈലുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഉറക്കം പിടിച്ചു തുടങ്ങുമ്പോൾ, ബാത്റൂമിൽ ചെന്ന് ഷവറിനടിയിൽ മുടി നനയ്ക്കുമ്പോൾ, കവിളിൽ ഷേവിംഗ് ക്രീം പതപ്പിക്കുമ്പോൾ ഒക്കെയാവും അത് കിടന്ന് ബഹളം കൂട്ടാൻ തുടങ്ങുക. വിളിക്കുന്നവനെയും കേൾക്കുന്നവനെയും അത് ഒരുപോലെ അലോസരപ്പെടുത്തും. ഞാൻ കിടക്കയിൽ നിന്നും കൈനീട്ടി എത്തുന്നില്ല. കിടക്കാൻ നേരത്തെ അതിനെ ഓഫ് ചെയ്തിടുകയോ അല്ലെങ്കിൽ കട്ടിലിനോട് ചേർത്ത് വയ്ക്കുകയോ ചെയ്യാമായിരുന്നു. നീ അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കെ എന്നും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു കിടന്നു. പക്ഷേ മൊബൈൽ തുടരെ തുടരെ റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് ക്ഷമ നശിച്ച ഒരു ആവശ്യക്കാരൻ ചെവി പഴുപ്പിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, ഞാൻ മൊബൈൽ എടുത്തു. ആൽബർട്ട്, താൻ എന്താണ് ഫോൺ എടുക്കാത്തത്? മറുവശത്തു നിന്നും അപരിചിതമായ ഒരു കനത്ത ശബ്ദം. ബാത്റൂമിലായിരുന്നു. എല്ലാ മൊബൈൽ ഉപഭോക്താക്കളും പറയാറുള്ള നുണ തന്നെ ഞാനും പ്രയോഗിച്ചു. ആൽബി, ഇത് ഞാനാ, എന്നെ മനസ്സിലായോ? ഇല്ലെന്നോ? ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, ഞാൻ കോട്ടുവായിട്ടു. രാജീവാണ്, ഇപ്പം മനസ്സിലായോ? രാജീവോ? ആൽബി, നമ്മൾ സേക്രഡ് ഹാർട്ടിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്, ഒരേ വർഷം. താൻ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയെന്ന് ഞാൻ അറിഞ്ഞു. ആ, പിന്നെ പഠിക്കുന്ന കാലത്ത് ഓർത്തിരിക്കാൻ മാത്രം പ്രത്യേകതയൊന്നുമില്ലാത്ത ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അവൻ്റെ വിവരണം കേട്ട് ഞാൻ ചിരിച്ചു. ഏതായാലും വൈകിട്ട് 6 മണിക്ക് രാജാജി റോഡിൽ വ്യൂ പോയിൻറ്റിന് മുന്നിൽ നിന്നാൽ മതി. ഞാൻ ബൈക്കുമായിട്ട് വന്ന് പിക്ക് ചെയ്തോളാം. ചുമ്മാതൊന്ന് കറങ്ങി ഒരു കാപ്പിയും കഴിച്ച് പിരിയാം. ശരി, വൈകിട്ട് കാണാം. ഞാൻ എന്തെങ്കിലും പ്രതികരിക്കും മുമ്പ് അവൻ തന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. മൊബൈൽ മേശപ്പുറത്ത് വെച്ച് രാജീവിൻ്റെ മുഖം കണ്ടുപിടിക്കാൻ പഴയ സേക്രഡ് ഹാർട്ടിൻ്റെ കോറിഡോറിലൂടെ നടന്നും, കാൻറ്റീനിൽ കയറി ചായ കുടിച്ചും, ഫിസിക്സ് ലാബിൽ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടും, ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകങ്ങളുടെ പേജുകൾ മറിച്ചും ഞാൻ കുറേ നേരം ചെലവഴിച്ചു. ഒരു രാജീവുണ്ടായിരുന്നു. BSc ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ദിവസം നാട് വിട്ടുപോയി. അവൻ ചിലപ്പോൾ തിരിച്ചു വന്നതാകുമോ? അതവൻ വഴിയില്ല. കാരണം അവൻ്റെ ശബ്ദം ഒരു പക്ഷിയുടേതുപോലെ നേർത്തതായിരുന്നു. വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വൈകിട്ട് രാജാജി റോഡിൽ അവൻ ബൈക്ക് ഓടിച്ചു വരും. 6 മണിക്ക് 10 മിനിറ്റുള്ളപ്പോൾ ഞാൻ വ്യൂ പോയിൻറ്റിന് മുന്നിൽ വന്നു. നഗരം വരാൻ പോകുന്ന രാത്രിയിലേക്ക് കലങ്ങി മറിയുന്നു. പ്രധാന പാതയിൽ നിന്നും വലത്തേക്ക് സിഗ്നൽ കൊടുത്ത ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് ബൈക്ക് നിർത്തി. ഹെൽമെറ്റ് ഉയർത്തി കൈനീട്ടി. രാജീവ്. താഴേക്ക് അല്പം വെട്ടിയിറക്കിയ മീശ, വട്ടമുഖം. ഒരുപാട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടിയതിൻ്റെ ഊഷ്മളതയോ ഫോണിലൂടെ കേട്ട ശബ്ദത്തിൻ്റെ നനവോ അവൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാലം ഫ്രീസറിൽ സൂക്ഷിച്ച ഒരു കൈ പുറത്തെടുത്ത് എന്നെ ഏൽപ്പിക്കും പോലെ ആയിരുന്നു അവൻ്റെ ഹസ്തദാനം. വരൂ, രാജീവ് ക്ഷണിച്ചു. ഞാൻ ബൈക്കിൻ്റെ പിറകിൽ ഇരുന്ന് വലത് കൈ അവൻ്റെ ചുമലിൽ വെച്ചു. 60, 70, 80 സ്പീഡോമീറ്ററിലെ സൂചി കുതിച്ചുയർന്നതും ഞാൻ അവൻ്റെ ശരീരത്തോട് ഒരു ഇല പോലെ പറ്റിക്കിടന്ന് ഹെൽമെറ്റിനകത്തേക്ക് ഉറക്കെ പറഞ്ഞു, പതുക്കെ. രാജീവ് പക്ഷേ അതേ വേഗത്തിൽ തൊട്ടു മുന്നിലെ ഹോണ്ട സിറ്റിയെ വെട്ടിച്ച് എതിർദിശയിൽ നിന്നും വന്ന കണ്ടെയ്നറിൻ്റെ വീലുകൾക്കരികിലൂടെ ബൈക്കിനെ വീശിയെടുത്തു. മുന്നച്ചെത്തിയ ഒരു പെൻസിൽ കൊണ്ട് എഴുതുന്നത് പോലെയാണ് രാജീവ് ബൈക്ക് ഓടിക്കുന്നത്. ഒരു ATM കൗണ്ടറിന് മുന്നിൽ ബൈക്ക് നിർത്തി ജസ്റ്റ് എ മിനിറ്റ് എന്നും പറഞ്ഞ് പേഴ്സിൽ നിന്നും കാർഡെടുത്ത് കോഡ് നമ്പർ അമർത്തി ക്യാഷ് പിൻവലിച്ച് രാജീവ് മടങ്ങി വന്നു. തുറമുഖത്ത് കിടക്കുന്ന കപ്പലിന് താഴെ നിന്നും ഇരുട്ട് നഗരത്തിലേക്ക് ഉയരാൻ തുടങ്ങി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അല്പം മുന്നോട്ട് പോയി ഒരു മൊബൈൽ ഷോറൂമിന് മുന്നിൽ നിർത്തി. ഒരു പ്രീപെയ്ഡ് കാർഡ് വാങ്ങി ചാർജ് ചെയ്തു. പോസ്റ്റ് പെയ്ഡ് ആകുമ്പോൾ നമ്മൾ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും. 2 സ്മാൾ വിട്ടാൽ പ്രത്യേകിച്ചും. മദ്യം ചിലപ്പോൾ നമ്മളെ ആകസ്മികമായ ചില ഓർമ്മകളിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ഇന്നലെ ഉച്ചയ്ക്ക് ലൂസിയയിൽ നിന്നിറങ്ങിയപ്പോഴാണ് നിന്നെ ഓർമ്മ വന്നത്. സേക്രഡ് ഹാർട്ടിൻ്റെ മുന്നിലെ സ്റ്റെപ്പിൽ നീ നിൽക്കുന്നത് പോലെ എനിക്കൊരു വിചാരമുണ്ടായി. പെട്ടെന്ന് നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു. പ്രീപെയ്ഡ് അയാൾ കാർഡ് തീർന്നാൽ നിർത്തും, പിന്നെ ആവശ്യക്കാർ ഇങ്ങോട്ട് വിളിച്ചോളും. ബൈക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്തേക്ക് കയറി. സെക്യൂരിറ്റി വിസിലൂതിക്കൊണ്ട് മുന്നിൽ പാർക്ക് ചെയ്ത് കാറിന് പോകാനുള്ള സ്ഥലം ഉണ്ടാക്കി ബൈക്ക് ഒതുക്കുവാൻ സഹായിച്ചു. രാജീവ് ഹെൽമെറ്റ് ഊരി വിയർപ്പിൽ പറ്റിക്കിടന്ന മുടിയഴകൾ ചീകി ഒതുക്കി മൂക്കിനുമേൽ ഒരു റേബാൻ ഗ്ലാസ് എടുത്തു വെച്ചു. അവൻ വളരെ സുന്ദരനായി കാണപ്പെട്ടു. ഞങ്ങൾ 3rd floor ഒരു ലിഫ്റ്റിൽ കയറി. ഇൻ്റർനെറ്റ് കഫേയിലേക്ക് പ്രവേശിച്ചു. ചാറ്റ് ചെയ്യുന്നോ? രാജീവ് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള വരവ് തന്നെ കമ്പ്യൂട്ടറുകൾക്കിടയിൽ നിന്നും ഇത്തിരി ശുദ്ധമായി വലിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോഴാണ് ഇവൻ്റെ ചാറ്റിംഗ്. എനിക്ക് ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം പഴയ കോളേജ് വിശേഷങ്ങൾ, എൻ്റെ കുടുംബം, ജോലി, ഭാവി പരിപാടികൾ, ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം പോലും അവൻ്റെ സംസാരത്തിലേക്ക് വന്നിട്ടില്ല. മുഴുവൻ സമയവും ബൈക്ക് പായിക്കുകയും ഇയർഫോൺ ചെവിയിൽ കടത്തി ഇൻകമ്മിംഗ് കോളുകൾക്ക് ഉത്തരം പറയുകയുമാണ് ചെയ്തത്. ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള വിളികളാണ് അവയെന്ന് അവൻ്റെ നിർവികാരമായ മറുപടി കേട്ടാൽ അറിയാം. എന്നെ കഫേയിലെ ചെയറിൽ ഇരുത്തി അവൻ നെറ്റിൽ കയറി. ഒരു അയർലൻഡുകാരിയാണ് ഇപ്പോൾ വലയിൽ വീണിരിക്കുന്നത്. ആരംഭത്തിലെ ചില കൊച്ചു വർത്തമാനങ്ങൾക്ക് ശേഷം ഓറൽ സെക്സിൽ താല്പര്യമുണ്ടോ എന്ന് അവളോട് അവൻ ചോദിച്ചു. നിർഭാഗ്യവശാൽ ഐറിഷ് പട്ടാളത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ മകളായിരുന്നു അത്. കുലീനമായ കുടുംബം. അവൾക്ക് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ലൈംഗിക ചേഷ്ടകളോട് പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. അവൾ കഫേയിൽ നിന്നിറങ്ങി റോഡ് മുറിച്ച് കടന്ന് ഒരു ടാക്സിക്ക് കൈനീട്ടി നേരെ വീട്ടിലേക്ക് പോയി. രാജീവ് എഴുന്നേറ്റു. ഓ, ഒരു ശീലാവതി. ഓറൽ സെക്സിൽ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. പിണങ്ങി വീട്ടിലേക്ക് പോണോ? അവസരം കിട്ടിയാൽ ഇവളുടെയൊക്കെ തനി നിറം കാണാം. ഇഡിയറ്റ്. മണി 9 ഞാൻ പറഞ്ഞു. നമുക്കെന്തെങ്കിലും കഴിക്കാം, വാ. ഗ്രൗണ്ട് ഫ്ലോറിൽ 24 പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവൻ 2 ബർഗർ അകത്താക്കി, പിന്നെ മധുരക്കുഴമ്പിൽ ഒട്ടിച്ചു ചേർത്ത 2 വലിയ പേസ്ട്രികളും. ഞാനൊരു പാലൊഴിക്കാത്ത ചായ പറഞ്ഞതിന് പിറകെ അവൻ 7-Up വാങ്ങി ബർഗറിനു മേൽ നനച്ചു. ഇതാണോ രാത്രി ഭക്ഷണം? ഞാൻ അത്ഭുതപ്പെട്ടു. 2 ബർഗർ വീതം 3 ചിരിച്ചുകൊണ്ട് ഇത്രയും നേരമായി മറന്നു കിടക്കുന്ന ഒരു കാര്യം പോലെ അവൻ്റെ വിസിറ്റിംഗ് കാർഡ് നീട്ടി. ഞാൻ ബൈക്ക് ഓടിച്ച് വ്യൂ പോയിൻറ്റിലെത്തിയതും എതിർവശത്തുള്ള തിയേറ്റർ കോംപ്ലക്സിനകത്തുനിന്നും സിനിമ കഴിഞ്ഞിറങ്ങിയ ജനക്കൂട്ടം പൊടുന്നനെ റോഡിലേക്കിറങ്ങി. വാഹനങ്ങൾ മുഴുവൻ ബ്ലോക്കായി. ഒരു ഫ്ലയിങ് സ്ക്വാഡ് വന്ന് വിസിൽ മുഴക്കിക്കൊണ്ടിരുന്നു. 1 പോലും നീങ്ങാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ രാജീവ് ബൈക്ക് തെരുവോരത്തേക്ക് മാറ്റിയിടാൻ ഒരു പെട്ടിക്കടയ്ക്ക് നേരെ നീങ്ങി. സർ, പിന്നീട് അവൻ തിരിച്ചു വന്നിട്ടില്ല. ഹെഡ് കോൺസ്റ്റബിളിന് മുന്നിൽ അതുവരെ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ ഒരു പരാതിയാക്കി എഴുതി വയ്ക്കുന്നതിനിടയിൽ തെല്ല് വിശ്രമിക്കാൻ ഞാനൊന്ന് നിവർന്നിരുന്നു. പിന്നീട് എന്തുണ്ടായി? ഹെഡ് കോൺസ്റ്റബിൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ഓരോ വലിയുടെ അറ്റത്തു നിന്നും വലിയൊരു ചുമയോടെ അയാൾ അടുത്ത പുകയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ബൈക്ക് ഞാൻ തിയേറ്ററിലെ പാറാവുകാരൻ്റെ അനുമതിയോടെ പാർക്കിംഗ് ഏരിയയിൽ കയറ്റി വെച്ചു. നഗരം മെല്ലെ വിജനമായി തുടങ്ങി. അലഞ്ഞു തിരിയുന്ന ആളുകളും ഭ്രാന്തുള്ളവരും പട്ടികളും വേശ്യകളും ഇരുട്ടിൽ നിന്ന് തെരുവിളക്കിൻ്റെ പ്രകാശത്തിൽ വന്നു നിന്നു. നിങ്ങൾ നല്ലൊരു പരാതിക്കാരനാണ്. എത്ര കാവ്യാത്മകമായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. കോൺസ്റ്റബിൾ തൻ്റെ നരച്ച കട്ടിയുള്ള അറ്റം ചെമ്പിച്ച മീശ തടവി എന്നെ നോക്കി. നിങ്ങളുടെ പരാതി വായിച്ചാൽ ഏത് പോലീസുകാരനും വീണുപോകും. കേസ് അന്വേഷിക്കാനുള്ള ഒരുതരം ഉത്സാഹമുണ്ടാക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ അയാളുടെ നമ്പറിൽ ബന്ധപ്പെട്ടില്ലേ? തീർച്ചയായും, ഞാൻ പറഞ്ഞു. എങ്കിൽ പരാതിയിൽ അക്കാര്യം കൂടി സൂചിപ്പിച്ചോളൂ. കോൺസ്റ്റബിൾ 2-3 വെള്ളക്കടലാസുകൾ കൂടി എൻ്റെ മുമ്പിൽ വെച്ചു തന്നു. അവൻ തന്ന വിസിറ്റിംഗ് കാർഡ് പുറത്തെടുത്ത് ആദ്യം ഞാൻ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. ഈ നമ്പർ നിലവിലില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. പിന്നെയുള്ളത് വീട്ടിലെ നമ്പറാണ്. ബൈക്കില്ലാതെ അവൻ വീട്ടിൽ പോകാൻ വഴിയില്ല. അഥവാ അവന് വല്ല അപകടവും പറ്റി ഏതെങ്കിലും പരിചയക്കാർ ആശുപത്രിയിൽ എത്തിച്ച് വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അലച്ചിൽ അവസാനിപ്പിക്കാമല്ലോ. ഞാൻ നമ്പർ ഡയൽ ചെയ്തു. കുറേ നേരം റിങ് ചെയ്തതിന് ശേഷം ഒരു സ്ത്രീ ഫോണെടുത്തു. വളരെ തളർന്ന ശബ്ദം. വിസിറ്റിംഗ് കാർഡിലെ നമ്പർ തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ അത് റോങ് നമ്പറായിരുന്നു. ആ വീട്ടിലും ഒരു രാജീവ് ഉണ്ടായിരുന്നു എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. റിസീവർ ചെവിയോട് മുട്ടിച്ചപ്പോൾ അപ്പുറത്ത് ആ സ്ത്രീ രാജീവിൻ്റെ അമ്മ വിതുമ്പുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ എൻ്റെ മോൻ രാജീവിൻ്റെ സുഹൃത്താകണോ? അവനെ നിങ്ങൾ അറിയുമോ? കഴിഞ്ഞ 13 വെള്ളിയാഴ്ച വൈകിട്ട് അമ്മയെ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ബൈക്കും എടുത്തുകൊണ്ട് പോയതാണ് അവൻ. ഇന്നേക്ക് 2 കഴിഞ്ഞു. അവനെപ്പറ്റി ഒരു വിവരവുമില്ല. പോലീസിൽ പരാതിപ്പെട്ടു. പത്രങ്ങളിൽ വാർത്ത വന്നു. എൻ്റെ കുഞ്ഞിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അതാണോ നിങ്ങൾ ഈ പാതിരാത്രിയിൽ വിളിച്ചത്? നിങ്ങളോട് അവൻ അമ്മയെപ്പറ്റി പറയാറുണ്ടോ? അവർ കരഞ്ഞു തുടങ്ങി. ഞാൻ ഒന്നും പറയാതെ റിസീവർ വെച്ചു. ഹെഡ് കോൺസ്റ്റബിൾ വലിയ അത്ഭുതമൊന്നും തോന്നാത്ത മട്ടിൽ ഫ്ലാസ്കിൽ നിന്നും ഇത്തിരി കട്ടൻ ചായ പകർന്ന് എനിക്ക് നീട്ടി. പുറത്ത് മഞ്ഞ് കാരണം ജനാല വഴി തണുപ്പ് കാറ്റ് വരുന്നുണ്ടായിരുന്നു. അയാൾ സന്ദർശകർക്ക് വേണ്ടി ഇട്ടിരുന്ന 2 ബെഞ്ചുകൾ ചേർത്ത് വെച്ച് അതിന്മേൽ ഒരു കുൽട്ട് വിരിച്ചു. എൻ്റെ പരാതിയിന്മേൽ ഒരു തീർപ്പുണ്ടാക്കാതെ ഇദ്ദേഹം ഉറങ്ങാൻ പോവുകയാണോ? ഞാൻ പേടിച്ചു. എഴുതിക്കോളൂ, അയാൾ പറഞ്ഞു. 1 നേരം ഞാൻ ആ നമ്പറിൽ വിളിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം റോങ് നമ്പർ എന്ന് മറുപടി വന്നു. പക്ഷേ എല്ലാ വീടുകളിലും രാജീവുണ്ട്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി ഒരച്ഛനോ അമ്മയോ സഹോദരിയോ അവൻ വരുന്നതും കാത്തിരിക്കുകയാണ്. ഞാൻ പരാതിയുടെ അവസാനത്തെ ഖണ്ഡികയിലേക്ക് കടന്നു. അതിൽ തേഞ്ഞു പഴകിയ ഔദ്യോഗികമായ ശൈലി തന്നെ സ്വീകരിക്കണം. ഞാൻ എഴുതി. കാണാതായ എൻ്റെ സുഹൃത്ത് രാജീവിനെ എത്രയും വേഗം അന്വേഷിച്ച് കണ്ടെത്തി തരുവാൻ ദയുണ്ടാകണമെന്ന് സമക്ഷത്തിങ്കൽ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഒപ്പിട്ടിങ്ങോട്ട് തന്നോളൂ, ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. അയാൾ പരാതി എഴുതി വാങ്ങി ഒരു ഫയലിനകത്ത് വെച്ചു. ചുവന്ന നാട കൊണ്ട് കെട്ടി അകത്തേക്ക് നടന്നു. 1 നിന്ന് എന്തോ ആലോചിച്ച് അയാൾ എന്നെ വിളിച്ചു. മരങ്ങൾ ധാരാളമായി ഉപയോഗിച്ച പഴയ കെട്ടിടമായിരുന്നു അത്. പലയിടത്തും ചിതൽ വന്നിട്ടുണ്ട്. ഇടനാഴിയിൽ വെളിച്ചം തീരെ ഉണ്ടായിരുന്നില്ല. ഹെഡ് കോൺസ്റ്റബിൾ മെഴുതിരി കത്തിച്ച് മുന്നോട്ട് പിടിച്ചു. ദ്രവിച്ചു തുടങ്ങിയ ഒരു വാതിൽ തുറന്ന് ഒരു മുറിക്കുള്ളിലേക്ക് കയറി മേശമേൽ മെഴുകുതുള്ളികൾ വീഴ്ത്തി വെളിച്ചത്തെ ഉറപ്പിച്ചു. മുന്നിൽ വലിയ അലമാരകൾ, മരത്തിൽ പണിത തട്ടുകൾ. ഇരുട്ടിൽ ഉറപ്പടിയിലൂടെ എലികൾ വെളിച്ചം കണ്ട് ഓടുന്നത് കേൾക്കാം. പഴകിയ കടലാസുകളുടെ രൂക്ഷഗന്ധം. കാണാതായവരേക്കാൾ ദയാർഹിക്കും വിധം കട്ടികൂടിയ പുറഞ്ചാട്ടയ്ക്കിടയിൽ സുരക്ഷിതമായി അടക്കം ചെയ്ത കടലാസുകൾ. എണ്ണിയാൽ തീരാത്ത ഫയലുകൾ. ഞാൻ അരികിൽ കണ്ട ഫയലുകളിൽ ഒരെണ്ണം തുറന്നതും അതിൽ നിന്നും നൂറുകണക്കിന് വെള്ളപ്പാറ്റകൾ പറന്നുയർന്നു. അവയെൻ്റെ മൂക്കിലും വായിലും കയറി ദേഹമാസകലും തട്ടിക്കുടഞ്ഞ് ഞാൻ ഒച്ചയെടുത്തു. അതിലെ കടലാസുകളിൽ അക്ഷരങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല, അക്ഷരങ്ങളുടെ പാടുകൾ മാത്രം. വർഷങ്ങളായി സംസ്കരിക്കപ്പെട്ട അക്ഷരങ്ങൾ കാലങ്ങൾക്ക് ശേഷം പാറ്റകളായി ജനിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. കയ്യിലെ പുതിയ ഫയൽ 2005 എന്നെഴുതിയ തട്ടിൽ എടുത്തുവെച്ച് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു, കാണാതായവരുടെ മുറിയാണിത്. അയാൾ ദീർഘമായി നിശ്വസിച്ചു. നോക്കൂ, ഇത് മുഴുവൻ പരാതികളാണ്. അന്വേഷണം തുടങ്ങുന്നു എന്നല്ലാതെ ഇന്നുവരെ ഒരാളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാജീവ്, ഞാൻ കോൺസ്റ്റബിളിനെ നോക്കി, നമുക്ക് അന്വേഷിക്കാം. അന്വേഷിക്കാനല്ലേ പറ്റൂ, കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വെറും പ്രതീക്ഷ മാത്രമല്ലേ. അതുകൊണ്ട് പ്രതീക്ഷ വെടിയാതെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ പ്രതീക്ഷകളല്ലേ. മുറി പൂട്ടി മെഴുതിരിയുമായി പുറത്തിറങ്ങുമ്പോൾ കോൺസ്റ്റബിൾ പറഞ്ഞു, പണ്ടൊക്കെ പരാതികൾ കാണുമ്പോൾ എനിക്ക് കലി വരും. വലിച്ചു കീറി ദൂരെ എറിയാൻ തോന്നും. പരാതിക്കാരെ ലോക്കപ്പിലിട്ട് ചതയ്ക്കാൻ പോലും തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു പരാതിക്കാരൻ പോലും വരാത്ത ദിവസം, ഹോ, അങ്ങനെ ഒന്നിനെപ്പറ്റി എനിക്ക് ആലോചിക്കാനേ വയ്യ, ഞാൻ മരിച്ചു പോകും. ഹെഡ് കോൺസ്റ്റബിൾ ഷർട്ട് ഊരി ഹാങ്ങറിലിട്ട് കുൽട്ടിൻ്റെ അറ്റത്ത് തലയണ വെച്ച് മലർന്നു കിടന്നു. ഉറങ്ങും മുൻപ് അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഓരോ മനുഷ്യനും ഓരോ പരാതികളാണ്. ഞാൻ മെല്ലെ പുറത്തിറങ്ങി മഞ്ഞു വീഴുന്ന വഴിയിലൂടെ നടന്നു. പെട്ടെന്ന് എൻ്റെ മൊബൈൽ ശബ്ദിച്ചു. ഹലോ ആൽബർട്ട്. ആരാ? ഞാൻ ചോദിച്ചു. ഞാൻ രാജീവ്, നിൻ്റെ കൂടെ SB കോളേജിൽ. എൻ്റെ ഹൃദയം ഉറക്കെ ഇടിക്കാൻ തുടങ്ങി.